എല്ലാവരും ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പേരെടുത്ത് പറയുവാൻ പലരുണ്ടെങ്കിലും ഞാനതിന് തുനിയുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് വളരെ നന്ദി. പരിശുദ്ധാത്മാവ് നൽകിയ ചില പ്രകാശനങ്ങൾ ഇന്ന് ഈ സഭയിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. പ്രൈസ് ദ ലോർഡ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. എല്ലാവരും ശബ്ദമുയർത്തിയെന്ന് പറഞ്ഞാട്ടെ. ഓക്കെ, നിങ്ങൾ എന്നെ നോക്കി പറഞ്ഞു, ഇനി അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് ആ മുഖത്തോട്ട് നോക്കി ഒന്ന് പറഞ്ഞ് ഒരു ദൂതായിട്ട്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. നീ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആമേൻ. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ഇന്ന് പകൽ നിങ്ങൾ ഉരുവിടുന്നത് തന്നെ ഒരു വിടുതലാണ്. സ്തോത്രം. ഞാൻ മരിക്കാൻ പോകുകയാണ്, ഇനി എനിക്ക് അധികം ആയുസ്സില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ വചനം പറയാൻ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇതൊരു ഗുളിയായിട്ട് ഒരു 100 പ്രാവശ്യം ദിവസം പറയാൻ പറഞ്ഞു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. പ്രൈസ് ദ ലോർഡ്. ഇത് ആ വ്യക്തി അനുസരിച്ചു. ഡോക്ടർമാർ 1 മാസത്തെ കാലാവധി പറഞ്ഞ വ്യക്തി, സ്തോത്രം, ദീർഘനാളായി ഇപ്പൊ ജീവിച്ചിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. രോഗം എന്തായിരുന്നു അറിയാമോ? എയ്ഡ്സ് രോഗമായിരുന്നു. ആമേൻ. സ്തോത്രം. പ്രാകൃതമാക്കിയ തൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയെ ഈ വചനം, ഷെയ്പ്ലെസ് ആക്കിയ തൻ്റെ ബോഡിയെ ഈ വചനം ഷെയ്പ്പാക്കി മാറ്റി. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ദേവിദാസൻ ഇവിടെ ചില വചനങ്ങൾ നിങ്ങൾ പറയാൻ പറഞ്ഞല്ലോ, അതൊരു തമാശ ആയിട്ട് കരുതരുത്. ഏതൊരു വിടുതൽ നീ ആഗ്രഹിക്കുന്നുവോ അതിനോടനുബന്ധിച്ചുള്ള വചനം പറഞ്ഞുകൊണ്ട് നടക്കണം. പ്രൈസ് ദ ലോർഡ്. ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല, അറിയിക്കേണ്ടവരെ അറിയിച്ചോ, ഇനിയിപ്പം ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് നീ ആരോടും പറയരുത്. പ്രൈസ് ദ ലോർഡ്. നീ പറയേണ്ടത് യേശു വിടുവിക്കുന്ന വചനമാണ് നീ പറയേണ്ടത്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരോടും സ്നേഹിതരോടും വിളിച്ച് ഞാൻ പോക്ക, ഇനിയിപ്പോൾ അധിക ദിവസമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും. നോ, അങ്ങനെ പറയാൻ പാടില്ല. വൈദ്യശാസ്ത്രത്തെയും ശരീരശാസ്ത്രത്തെയും പ്രകൃതി ശാസ്ത്രത്തെയും ചലഞ്ച് ചെയ്യുന്ന ഒന്നാണ് വിശ്വാസ ശാസ്ത്രം. പ്രൈസ് ദ ലോർഡ്. ആ തിയോളജി ദൈവമക്കൾ വിശ്വസിക്കുന്നെങ്കിൽ അത് പറഞ്ഞ് നമ്മൾ ദൈവസന്നദ്ധിയിൽ വിടുതൽ ക്ലെയിം ചെയ്യണം. എത്ര പേർ തയ്യാറാകും? എത്ര പേർ തയ്യാറാകും? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ശത്രു പറഞ്ഞു, പിശാചി പറഞ്ഞു, ഇനി നിനക്ക് തലമുറ ജനിക്കയില്ല. അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 4:17 നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന യഹോവ അല്ലേ? എല്ലാവരും ഒന്ന് പറഞ്ഞ്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന യഹോവ. യഹോവയ്ക്ക് പ്രവർത്തിക്കുവാൻ ഒരു മെറ്റീരിയലിൻ്റെ ആവശ്യമില്ല. 5, 8, 10, 15, 17, 20, 25 വർഷങ്ങളായി കുടുംബജീവിതം നയിച്ചിട്ട് തലമുറയില്ലാതെ പോയ അനേക ഫാമിലിക്ക് ഞാൻ കൊടുത്ത ഗുളിയായത്. പ്രൈസ് ദ ലോർഡ്. എന്താ പറഞ്ഞാട്ടെ, മരിച്ചവരെ, ഉറക്കെ പറ, വിശ്വസിച്ച് പറ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന യഹോവ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു മെറ്റീരിയലിന്റെ ആവശ്യമില്ല. നിന്റെ ജീവിതത്തിൽ സകലതും സീറോ ആയിരിക്കും. പക്ഷേ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. വിശ്വസിച്ച് ഇന്ന് പകൽ ആ വിടുതൽ നീ ക്ലെയിം ചെയ്യ്, ആ നന്മ നീ ക്ലെയിം ചെയ്യ്, ആ സന്തതിയെ നീ ക്ലെയിം ചെയ്യ്. പ്രൈസ് ദ ലോർഡ്. ജരനരകൾ ബാധിച്ചു, ശരീര പ്രകൃതി പറഞ്ഞു നിനക്ക് തലമുറ ജനിക്കയില്ല. സ്തോത്രം. പ്രകൃതി ശാസ്ത്രം പറഞ്ഞു തലമുറ ജനിക്കയില്ല, ശരീരശാസ്ത്രം പറഞ്ഞു തലമുറ ജനിക്കയില്ല. ആമേൻ. പ്രൈസ് ദ ലോർഡ്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന യഹോവ. താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അബ്രഹാം എല്ലാവർക്കും പിതാവാകേണ്ടതിന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അത് അവന് നീതിയായി കണക്കിട്ടു. വിശ്വാസം എൻ്റെ കർത്താവ് നീതിയായി കണക്കിടും. ഇന്ന് പകൽ നീ കർത്താവിനെ കടന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നീതിയായി കണക്കിടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദ ലോർഡ്. എബ്രായ ലേഖനത്തിൽ ഇങ്ങനൊരു വചനമില്ലേ, കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കായികയാൽ ഉപകാരമായി വന്നില്ല. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അതെടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കണ്ട, അങ്ങ് വിശ്വസിച്ചാൽ മതി. എന്താ വചനം? കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കായികയാൽ അവർക്കത് ഉപകാരമായി വന്നില്ല. അപ്പോൾ കേൾക്കുന്ന വചനം നമ്മളിൽ എങ്ങനെ പരിണമിക്കണം? വിശ്വാസമായി പരിണമിക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിച്ച ഉപദേശയുടെ അഭിഷേകമല്ല നീ പല വിടുതലും പ്രാപിച്ചത്. പ്രവചിച്ച പ്രവാചകന്റെ പ്രവചനമല്ല നീ പലതിലും ഉദ്ധാരണം കണ്ടെത്തിയത്. പ്രൈസ് ദ ലോർഡ്. നീ വിശ്വസിച്ച വിശ്വാസമാണ് നിന്നിൽ വിടുതൽ വെളിപ്പെട്ടു വന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഗ്ലോറി, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അഞ്ച് തരത്തിലുള്ള വിശ്വാസത്തെ വേഗം അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നമ്പർ വൺ, ഓർഡിനറി ഫെയ്ത്ത്, സാധാരണ വിശ്വാസം. രക്ഷിക്കപ്പെട്ട നാളിൽ നമ്മളിൽ വ്യാപരിച്ച വിശ്വാസം. എന്താണ് രക്ഷിക്കപ്പെട്ട നാളിൽ നമ്മളിൽ വ്യാപരിച്ച ഓർഡിനറി ഫെയ്ത്ത്? ഒരു സാധാരണ വിശ്വാസത്തിൽ ആണ് നാം രക്ഷിക്കപ്പെട്ടത്. യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. എൻ്റെ പാപവും എൻ്റെ ശാപവും രോഗവും അവൻ ഏറ്റുവാങ്ങി. പാപത്തിൻ്റെ ശമ്പളമായ മരണം ഞാൻ അനുഭവിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ പാപവും ശാപവും രോഗവും യേശു ഏറ്റുവാങ്ങിയതിനാൽ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, ഞാൻ ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് യേശു ശിക്ഷിക്കപ്പെട്ടു. അവൻ എനിക്ക് വേണ്ടി മരിച്ചു. ഇത് നാം വിശ്വസിച്ചു. വിശ്വസിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് റോമലേഖനം 10:9-10 വചനപ്രകാരം നാം വാ കൊണ്ട് അത് ഏറ്റുപറഞ്ഞു. ഏറ്റുപറഞ്ഞപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. ഈ സംഭവം ഒരു സാധാരണ വിശ്വാസത്തിൽ സംഭവിച്ചതാണ്. അന്ന് പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ഗ്രേറ്റ് ഫെയ്ത്തിന്റെ ഉടമകളല്ലായിരുന്നു നമ്മൾ, ഒരു ഓർഡിനറി ഫെയ്ത്തിന്റെ ഉടമകളായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു സുവിശേഷ പ്രതി വായിച്ചപ്പോൾ, അല്ല ഒരു ദൈവദാസന്റെ മെസ്സേജ് കേട്ടപ്പോൾ, അല്ല ഒരു ആളാം പ്രതി വേലയിൽ, വിവിധ സാഹചര്യങ്ങളിലാണ് ഈ വിശ്വാസം നമ്മളിൽ മുട്ടിട്ടത്. ആ വിശ്വാസത്തിൽ നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അത് അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ്. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ വരവിൽ പോകാൻ ആ വിശ്വാസം നിലനിർത്തിയാൽ മതി. കർത്താവിന്റെ വരവിൽ പോകാം. എന്നാൽ ഈ മരുപ്രയാണത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്പം കൂടെ കടന്ന് വിശ്വാസത്തിന്റെ തീഷ്ണതയിലേക്ക് നാം പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. രണ്ടാമത് തിരുവചനം വെളിപ്പെടുത്തുന്ന മറ്റൊരു വിശ്വാസമാണ് ദ ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം. ഈ വിശ്വാസത്തെ കുറിച്ച് യേശു മത്തായി സുവിശേഷം 15 സുറഫോയ്നിക്കാരി കനാന്യസ്ത്രീയോട് സംസാരിക്കുന്ന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, വിശദീകരിക്കുവാൻ സമയമെടുക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. യേശു അവളോട് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത്
മറുപടിയിലാണ് അവളിൽ ഒരു ഗ്രേറ്റ് ഫെയ്ത്ത് ക്രിസ്തു കണ്ടത്. ആമേൻ. നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുങ്ങുകൾ ഭക്ഷിച്ച് ജീവിക്കുന്നുണ്ടല്ലോ ഗുരു. പ്രൈസ് ദ ലോർഡ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ആമേൻ. ഈ നിൽക്കുന്നത് നിന്റെ മക്കളെങ്കിൽ അപ്പനിൽ അവർക്കൊരു അവകാശമുണ്ടില്ലേ? ഇത് മക്കളെങ്കിൽ നീ അപ്പനെങ്കിൽ അപ്പനിൽ ഈ മക്കൾക്കൊരു അവകാശമുണ്ട്. അത് അവർക്ക് കൊടുക്ക, അതെനിക്ക് വേണ്ട. അത് വലിയ അപ്പത്തുണ്ടങ്ങളായിരിക്കാം, അതവർ തിന്നിട്ട്. പക്ഷേ നീ എന്നെ വിളിച്ച ഒരു വിളിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു വിളി നീ വിളിച്ചു. നീ എന്നെ വിളിച്ച വിളി കേൾക്കാൻ കൊള്ളാത്ത ഒരു വിളിയാ. അത് ആരും ഇഷ്ടപ്പെടാത്ത ഒരു വിളിയാ. നായ്ക്കുട്ടി എന്നാ നീ എന്നെ വിളിച്ചത്. പക്ഷേ ആ വിളി ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അങ്ങനെ എതിർക്കുന്നില്ല, ഞാനത് സ്വീകരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ നായ്ക്കുട്ടി എന്ന് വിളിച്ചെങ്കിൽ ആ വിളിയിൽ എനിക്ക് അമർഷമില്ല, എനിക്ക് എതിർപ്പില്ല, എനിക്ക് കുറ്റപ്പെടുത്തലില്ല, പഴിചാരലില്ല. ഞാനത് ഏറ്റെടുക്കുന്നു. പക്ഷേ എന്നെ വിളിച്ച വിളി സ്തോത്രം നായ്ക്കുട്ടിയെങ്കിൽ നീ എനിക്ക് യജമാനനായി മാറുന്നു. ഈ മക്കൾക്ക് നീ അപ്പനായി മാറുന്നെങ്കിൽ ഈ നായ്ക്കുട്ടിക്ക് നീ യജമാനനായി മാറുന്നു. പ്രൈസ് ദ ലോർഡ്. മക്കൾക്ക് അപ്പന്റെ മേലൊരു അവകാശമുണ്ടെങ്കിൽ ഈ നായ്ക്കുട്ടിക്ക് യജമാനന്റെ മേലൊരു അവകാശമുണ്ട്. ആ യജമാനിൽ എനിക്കുള്ള അവകാശം അപ്പത്തുണ്ടങ്ങളായിരിക്കയില്ല, നിന്റെ മക്കൾക്ക് വേണ്ടാത്ത എച്ചിൽപ്പൊടികളാണ്. അത് നക്കുവാൻ നീ എന്നെ അനുവദിക്കണം. പ്രൈസ് ദ ലോർഡ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം എന്താണ്? ഈ വലിയ വിശ്വാസം, ഗ്രേറ്റ് ഫെയ്ത്ത്. ഏതൊരു വിഷയത്തിന്റെ മേലും വിശ്വാസത്തിന്റെ വിത്ത് നമ്മുടെ ഹൃദയാന്തർഭാഗമാകുന്ന നിലത്തിൽ വീണാൽ അത് ചാവിള്ളയായി മാറരുത്, അഴിഞ്ഞു മാറരുത്. ആ വിത്ത് മുളയ്ക്കണം, മുളച്ചിട്ടത് ചെടിയാകണം. ആ ചെടി വീണ്ടും വളരണം, വളർന്നത് വൃക്ഷമാകണം. അതിന് ശിഖരങ്ങൾ വയ്ക്കണം. ശിഖരങ്ങൾ വെച്ച് നമ്മളിൽ അത് വളർന്ന് പന്തലിക്കണം. അത് പന്തലിച്ചിട്ട് അത് തളിർക്കണം. തളിർത്തിട്ടത് പൂക്കണം. പൂത്തതിൽ കായ്കനികൾ ഉണ്ടാകണം. അത് വിളയണം. അത് പഴുക്കണം. അത് പാകമാകണം. എന്നിട്ട് അത് പിടിച്ചുലയ്ക്കണം. ഉലച്ച് പഴുത്ത് പാകമായി താഴെ വീഴുന്ന ആ ഫലം, അതാണ് വിടുതൽ. എത്ര പേർക്ക് മനസ്സിലായി? അതുവരെ നിന്നില്ല വിശ്വാസം വളർന്നുകൊണ്ടിരിക്കണം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. വിശ്വാസം വളർച്ച മുരടിച്ചും ചാവിള്ളയായും പോയ സംഭവങ്ങളുണ്ട്. അരുത്. വിശ്വാസം ഏതൊരു വിഷയത്തിൽ ഹൃദയത്തിൽ മുട്ടിട്ടുവോ, ആ വിത്ത് വീണുവോ, അതിന്റെ ഫലസമാപ്തിയിൽ എത്തുന്നതുവരെയും ആ വിശ്വാസം നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കണം. പ്രൈസ് ദ ലോർഡ്. അതിന്റെ ഫലം ഉലച്ച് താഴെ വീഴുന്നത് വരെ, അത് പെറുക്കിയെടുക്കുന്നത് വരെ, അത് കൊയ്തെടുക്കുന്നത് വരെ ആ വിശ്വാസം നമ്മളിൽ ശക്തമാകണം. അത് അത്തറ്റം കത്ത് സൂക്ഷിച്ച് അതിന്റെ ഫലം കൊയ്ത് കറ്റകെട്ടുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഗ്രേറ്റ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. വേഗം പറഞ്ഞു പോകാം. അടുത്ത വിശ്വാസം കൃപാവര വിശ്വാസമാണ്. കൃപാവര വിശ്വാസം. കൊരിന്തലേഖനം 12:14 വായിക്കുമ്പോൾ കൃപാവരങ്ങളുടെ ലിസ്റ്റ് പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ട് പൗലോസ്. അതിൽ 9 ശക്തിയുടെ വരങ്ങളെ കുറിച്ച് പറയുന്നു. 9 ശക്തിയുടെ വരങ്ങൾ. അത് സഭയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട വരങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്. ശക്തിയുടെ വരങ്ങൾ സഭയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട വരങ്ങളാണ്. തിരുവചനത്തിൽ സ്തോത്രം ഏതാണ്ട് 22 വരങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 22 വരങ്ങൾ. എന്നാൽ സഭയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട, ആരാധനയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട 9 ശക്തിയുടെ വരങ്ങളുണ്ട്. ആ വരങ്ങളിൽ പെടുന്ന ഒന്നാണ് വിശ്വാസം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. വിശ്വാസം ഒരു വരമാണ്. വിശ്വാസത്തിന്റെ വരം ലഭിച്ചവരുണ്ട്. അവർ രോഗത്തിന് മരുന്നെടുക്കയില്ല, പോലീസ് സ്റ്റേഷൻ കയറത്തില്ല, കോടതി കയറത്തില്ല, കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ സാധിക്കത്തില്ല. സ്തോത്രം, ലഭിച്ചെങ്കിൽ ലഭിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. മരിച്ചെങ്കിൽ മരിച്ചു, ജീവിച്ചെങ്കിൽ ജീവിച്ചു. സ്തോത്രം, കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട. സ്തോത്രം, ആ ഒരു സമർപ്പണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. ആമേൻ. ആ വിശ്വാസമുള്ളവർക്ക് കൃപാപര വിശ്വാസമാണ് അവരിലുള്ളത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 75-ന്റെ നാളിൽ പെണ്ണുക്കര ദൈവസഭയിലെ ശുശ്രൂഷകനായിരുന്നു. അന്ന് കാഞ്ഞിരിക്കൽ എന്ന് പറയുന്ന ഭവനത്തിലൊരു മാതാവ്, സ്തോത്രം, പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മാതാവ്, സ്തോത്രം, ആ ദേശത്തെ ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ട് അത് വളർത്തിയെടുക്കുവാൻ ബന്ധപ്പെട്ട ഒരു മാതാവുണ്ടായിരുന്നു. ആ മാതാവിനെ കാണുമ്പോൾ അവൾ ഉടുത്തരിങ്ങി ബൈബിളും, സ്തോത്രം, ചേർത്ത് പിടിച്ച് റോഡിൽ നടന്നു വരുമ്പോൾ ഹിന്ദുക്കൾ വരെ വഴിമാറി ഓടയിലേക്ക് ഇറങ്ങി ഈ അമ്മ നടന്നു പോകുന്നത് നോക്കിപ്പോലും നിൽക്കാതെ അവർ മുഖം തിരിച്ച് ഭവ്യതയോടെ മാറി നിൽക്കും. അത്രയ്ക്ക് ദേശത്ത് ഇവരുടെ ഭക്തി പ്രശംസനീയമായിരുന്നു. സംസാരിക്കുന്നവർ സംസാരം നിർത്തും, പരിഹസിക്കുന്നവർ പരിഹാസം നിർത്തും. ഈ അമ്മ ഉടുത്തൊരുങ്ങി ബൈബിളുമായി വരുന്ന കണ്ടാൽ ദേശത്ത് ഒരു വലിയ അന്തരീക്ഷം തന്നെയായിരുന്നു അത്. അത്രയ്ക്ക് സാക്ഷ്യമുള്ള ഒരു മാതാവായിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ അവസാനത്തിൽ രണ്ട് കവിളിനും ക്യാൻസർ പിടിച്ചു. മുഖത്തെ രണ്ട് കവിളും ക്യാൻസർ കൊണ്ട് അടന്നു മാറി. വലിയ രണ്ട് ഹോളുകൾ സൃഷ്ടിക്കപ്പെട്ടു മുഖത്ത്. വികൃതമായ ഒരു മുഖം. അനേക സന്ദർശകർ അവളെ കാണുവാൻ ചെന്നു. ഒരു ഈരഴൻ തോർത്തെടുത്ത് തലയും താടിയും കൂടി കൂട്ടിക്കെട്ടി തന്റെ രണ്ട് കവിളിനുമുണ്ടായ ഹോള്, ആ സുഷിരം, വലിപ്പമുള്ളത്, മറ്റുള്ളവർ കണ്ടാൽ ഭയപ്പെടും, അതാരെയും കാണിക്കാതെ ഒരു തോർത്തുകൊണ്ട് കെട്ടി മുറുക്കി മറച്ച് വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി സന്ദർശകർ സംസാരിക്കുമ്പോൾ, എങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ ഈ അമ്മ അവർക്ക് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, എനിക്ക് സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന കിരീടം വലുതാണ്, ആ കിരീടത്തിന്റെ മുത്തുകൾക്ക് വില വലുതാണ്, ഇതിന് ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഞാൻ വില കൊടുക്കുകയാണ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? സ്വർഗത്തിൽ എനിക്ക് വെച്ചിരിക്കുന്ന കിരീടത്തിലെ മുത്തുകൾക്ക് വില കൂടിയതായതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ജീവനോടിരിക്കുമ്പോൾ ആ മുത്തിന് ഞാൻ വില കൊടുക്കുകയായി. കഷ്ടത ഇത് പറഞ്ഞ് 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 അവൾ ആശ്വാസം കണ്ടെത്തി നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു. എന്താണ് ഞാൻ പറഞ്ഞത്? ഇത് പറയുവാനും ഒരു മരുന്നെടുക്കാതെ കടന്നു പോകാനും കഴിയണമെങ്കിൽ അവർക്ക് കൃപാപര വിശ്വാസം വേണം. കൃപാപര വിശ്വാസം വേണം. പ്രൈസ് ദി ലോർഡ്. അതുള്ളവരെ ഞാൻ അനുമോദിക്കുന്നു, പ്രശംസിക്കുന്നു. അങ്ങനെ ഉള്ളവർക്ക് വൻകാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും. എബ്രായം ബാലന്മാർ, സ്തോത്രം, ആ വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു. സ്തോത്രം, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ തീച്ചുളയെന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും സ്വർണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ആ തീരുമാനം എടുക്കണമെങ്കിൽ വിശ്വാസം വരമായി ലഭിക്കണം, വരമായി ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ വിശ്വാസം വരമായി ലഭിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കൈയൊന്നും ഉയർത്തണ്ട. താഴ്മ ധരിക്കണം, വിനയം ധരിക്കണം, പ്രകമ്പനം കൊള്ളിക്കരുത്. സ്തോത്രം, നോട്ടീസ് അടിച്ച് പബ്ലിഷ് ചെയ്യരുത്, വാൾപോസ്റ്റ് എഴുതരുത്. സ്തോത്രം, ദൈവവും നീയും മാത്രം അറിഞ്ഞാൽ മതി, ആ വിശ്വാസം നിന്നിൽ വൻകാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശ്രദ്ധിക്കോ, അടുത്ത വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ നാം പലപ്പോഴും അതിനടിമകളായി പോകുന്ന ഒരു കാര്യമാണ് അല്പവിശ്വാസം. ചന്ദ്രരോഗിയെ ക്രിസ്തുവിന്റെ പാദപീഠം കൊണ്ടുവന്ന് ശിഷ്യന്മാർ അവന് വേണ്ടി പ്രാർത്ഥിച്ചവർ തോറ്റു. രോഗം സൗഖ്യമായില്ല. അവസാനം അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ക്രിസ്തു പറഞ്ഞു. അവന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം അത്രേ ഇതിനെ പുറത്താക്കുവാൻ കഴിയാതെ പോയത്. എന്താണ് പറഞ്ഞേട്ടെ? എന്താ? നിങ്ങളുടെ അല്പവിശ്വാസം അത്രേ നിങ്ങൾക്കിതിനെ പുറത്താക്കുവാൻ കഴിയാതെ പോയത്. അല്പവിശ്വാസം, പ്രൈസ് ദ ലോർഡ്, തികവില്ലാത്ത വിശ്വാസം, പൂർത്തിയല്ലാത്ത വിശ്വാസം, വളർത്തിയെടുക്കാത്ത വിശ്വാസം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഒരു സ്ത്രീ ഗർഭം ധരിച്ചു, എല്ലാവരും അറിഞ്ഞു, 4 മാസമായി അല്ലെങ്കിൽ 5 മാസമായി എങ്ങനെയുണ്ട് എന്ന് അന്വേഷിച്ചപ്പോൾ അവൾ പറയുകയാ, അത് അഴിഞ്ഞു പോയി, അത് ചാവിള്ളയായി പോയി. ഇതുപോലെ ഹൃദയത്തിൽ മുട്ടിട്ട വിശ്വാസം, ഗർഭം ധരിക്കപ്പെട്ട വിശ്വാസം, ആ വിശ്വാസം അതിൻ്റെ ഫലസമൃദ്ധിയിൽ എത്തുന്നത് വരെ അത് വളർത്തിക്കൊണ്ടുവന്ന് കൊയ്ത്തിന് ഭാഗമാകുന്നില്ലെങ്കിൽ ആ വിശ്വാസം അല്പവിശ്വാസമാണ്. അത് ചാവിള്ളയാണ്, അതുകൊണ്ട് പ്രയോജനമില്ല. യാക്കോബ് അപ്പോസ്തലനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, സംശയിക്കുന്നവൻ, പറഞ്ഞാട്ടെ, സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമം. അവൻ ദൈവത്തിൽ നിന്നും ഒന്നും എന്തു ചെയ്യുന്നില്ല, പ്രാപിക്കുന്നില്ല. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്തു നേടി എന്ന് ചോദിച്ചാൽ ആ ഒന്നും അറിഞ്ഞുകൂടാ. ആ ഒരു വിശ്വാസത്തിന്റെ ഉടമകളല്ല നാം. ഏതിൽ നാം വിശ്വസിച്ചുവോ ആ വിശ്വാസം നമ്മളിൽ രൂപപ്പെട്ട് നാം പ്രതീക്ഷിച്ച ഫലം കൊയ്തെടുക്കണം. സ്ഥലം വിശ്വാസം അത്തരത്തിങ്കം കൊണ്ടുപോകണം. ആമേൻ. എബ്രായലേഖനം 12 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും, പറഞ്ഞാട്ടെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. വിശ്വാസം നമ്മളിൽ അടിസ്ഥാനമിട്ടത് കർത്താവാണ്, അത് വളർത്തുന്നതും അത് പൂർത്തിയിൽ കൊണ്ടെത്തിക്കുന്നതും കർത്താവാണ്. ആ കർത്താവിനെ നീ നോക്കി നിന്റെ വിശ്വാസം ഇൻക്രീസ് ചെയ്യണം, അത് വർദ്ധിപ്പിച്ചെടുക്കണം. അല്പവിശ്വാസം അത് വേണ്ട. സ്തോത്രം. ഇനി അടുത്ത വിശ്വാസം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത വിശ്വാസം മത്തായി 18 തന്നെ ഈ ചന്ദ്രരോഗിയോടുള്ള ബന്ധത്തിൽ തന്നെ പരിശുദ്ധാത്മ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും, നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. എല്ലാവരും പറഞ്ഞാട്ടെ, ഈ മലയോട് ഇവിടെ നിന്നും മാറിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും, നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ നാം ചിന്തിക്കേണ്ട ഒന്നിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ ശ്രദ്ധിക്കും. ഇവിടെ ക്രിസ്തു പറഞ്ഞത് ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങിപ്പോകുവാൻ നിങ്ങൾ ഗോഷ്ഠി കാണിക്കാനല്ല പറഞ്ഞത്, കണ്ണുരുട്ടി കാണിക്കാനല്ല പറഞ്ഞത്, ആംഗ്യം കാണിക്കാനല്ല പറഞ്ഞത്, പ്രൈസ്, കണ്ണിറുക്കി കാണിക്കാനും അല്ല പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. കാലെടുത്ത് തൊഴിക്കുന്നത് പോലെ കാണിക്കാനും പറഞ്ഞില്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ നാവെടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. എന്താ ഗുരു ഞങ്ങൾ പറയേണ്ടത്? നിങ്ങളുടെ മുമ്പിലുള്ള മല പോലുള്ള ആ പ്രശ്നത്തെ നോക്കി നിങ്ങൾ പറയണം, എന്റെ അടുക്കൽ നിന്നും മാറിപ്പോകാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ വിശ്വാസം ഏതിൽ ഊന്നിയാണോ വിശ്വസിച്ചത് ആ പ്രവൃത്തി നമ്മൾ നാവെടുത്ത് ഡിക്ലെയർ ചെയ്യണം. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഏതെങ്കിലും വലിയ പ്രോബ്ലമായി ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ നാവെടുത്ത് അത് മാറിപ്പോകാൻ നീ പ്രഖ്യാപിക്കണം. ഇതിനെന്താ? തിരുവചനത്തിൽ യേശു ഇതിന് മാതൃക കാണിച്ചിട്ടുണ്ടോ? 2-3 വസ്തുതകൾ എടുത്തോർപ്പിക്കാം. 1, 18 വർഷം കൂനിയായ സ്ത്രീ, അവളെ നോക്കിക്കൊണ്ട് യേശു ഗോഷ്ഠി കാണിച്ചല്ല അവളുടെ കൂന് നിവർത്തിയത്. യേശു ഉറക്കെ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൾ നിവർന്നു. ഒരു പ്രഖ്യാപനം. 38 വർഷം രോഗിയായ മനുഷ്യനോട് യേശു ആംഗ്യം കാണിച്ചല്ല അവനെ പോക്കിയത്. അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റതിന്റെ കിടക്ക എടുത്ത് നടക്ക. പ്രഖ്യാപനം. അന്ധനോട് അവന്റെ കണ്ണിൽ ചേറ് പുരട്ടിയിട്ട് അവനോട് പറഞ്ഞു, നീ ശീലോകാം കുളത്തിൽ പോയി കഴുകി നീ കാഴ്ച പ്രാപിക്കാം. പ്രൈസ്തലോ, മരിച്ചു കിടന്ന വ്യക്തിയോട് സ്തോത്രം തബീദഹുമി എന്ന് പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം ബാലെ, എഴുന്നേൽക്കാൻ. സ്തോത്രം ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് ഡാൻസ് കാണിച്ചോ ഗോഷ്ഠി കാണിച്ചോ പിറുപിറുത്തോ അല്ല ലാസറിനെ പുറത്തു കൊണ്ടുവന്നത്. യേശു അവിടെ ഒരു ഡിക്ലറേഷൻ നടത്തി, ലാസറെ പുറത്തു വരിക. സ്തോത്രം. ശിഷ്യന്മാരും യേശുവും പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റിനാലും കോളിനാലും പടക് ഇളകി. അത് മറിയത്തക്ക നിലയിൽ ആടിയും ചഞ്ചലിച്ചും ശിഷ്യന്മാർ ഭയപ്പെട്ട് ഉറങ്ങുന്ന യേശുവിനെ ഉണർത്തി ഗുരു എന്ന് പറഞ്ഞ് അവനോട് കാര്യം പറഞ്ഞപ്പോൾ യേശു കടലിനെയും കാറ്റിനെയും നോക്കി ആംഗ്യം കാണിച്ചല്ല ഒതുക്കിയത്. യേശു അവിടെ നിന്ന് ഒരു ഡിക്ലറേഷൻ നടത്തി, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാക. ഈ കർത്താവ് ഇന്ന് പകൽ ജീവിക്കുന്നു. ആയതുകൊണ്ട് വിശ്വസിച്ച് നീ വിടുതൽ പ്രഖ്യാപനം ചെയ്യണം. എത്ര പേർ തയ്യാറാകും? പ്രൈസ് ദ ലോർഡ്. വിശ്വസിച്ചുകൊണ്ട് ഉപദേശയെ വിളിക്കാനല്ല പറഞ്ഞത്, വിശ്വസിച്ച് നീ പ്രഖ്യാപനം ചെയ്യുക. വിശ്വസിച്ച് പ്രവാചകനെ വിളിക്കാനല്ല പറഞ്ഞത്, അയൽക്കാരെ വിളിക്കാനല്ല പറഞ്ഞത്, വിശ്വസിച്ച് നീ വിടുതൽ നിന്റെ നാവിൻ തുമ്പിൽ നീ ഡിക്ലെയർ ചെയ്യുക. എത്ര പേർ തയ്യാറാകും? തയ്യാറായാൽ അവിടെ വിടുതലുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. നമുക്കും വലിയ വലിയ വിടുതലിന് സാക്ഷ്യം വഹിക്കാൻ കഴിയും, പക്ഷേ ഡിക്ലെയർ ചെയ്യുവാനുള്ള ധൈര്യം വേണം. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഒരു രോഗിയെ നോക്കിക്കൊണ്ട് സൗഖ്യമാകാ എന്ന് പറയുവാൻ നമ്മുടെ അഭിഷേകം നമ്മളിൽ ശക്തമെങ്കിൽ അവൻ സൗഖ്യമാകും. സ്തോത്രം. വിടുതൽ പ്രാപിക്ക എന്ന് പറയുവാൻ നമുക്ക് ആത്മാവിൽ അഭിഷേകത്തിന്റെ ധൈര്യമുണ്ടെങ്കിൽ അവിടെ നിറക്കൽ വെളിപ്പെട്ടു വരും. നമുക്ക് പലപ്പോഴും അത് സാധിക്കാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ആയതുകൊണ്ട് എന്ത് ചെയ്യുക? നാം വിശ്വസിക്കുന്ന വിടുതൽ എന്ത് ചെയ്യുക? പ്രഖ്യാപിക്കാം. വാ തുറന്ന് പ്രഖ്യാപിക്കാം. പ്രൈസ് ദ ലോർഡ്. വാ തുറന്ന് നടത്തുന്ന ഡിക്ലറേഷൻ സാത്താനെ ലജ്ജിപ്പിക്കുന്നതാണ്. സ്തോത്രം. പ്രകൃതി ശക്തികളെ യോശുവ ഉൾപ്പെടെയുള്ളവർ പിടിച്ചു നിർത്തിയത് സ്തോത്രം വാ തുറന്ന് പ്രഖ്യാപനം ചെയ്താണ്. സ്തോത്രം. തിരുവചനത്തിൽ നിങ്ങളത് വായിക്കുന്നുണ്ട്, വാ തുറന്ന് പ്രഖ്യാപനങ്ങൾ ചെയ്തു. നമ്മൾ വിശ്വസിക്കുന്നത് വാ തുറന്ന് പ്രഖ്യാപിക്കുക. എല്ലാവരും ഒന്ന് പറഞ്ഞ്, വിശ്വസിക്കുന്നത് വാ തുറന്ന് പ്രഖ്യാപിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രഖ്യാപിച്ചത് ക്ലെയിം ചെയ്ത് സ്വന്തമാക്കുക, അതിൻ്റെ കൊയ്ത്ത് നടത്തുക. എത്ര പേരിന്ന് പകിൽ തയ്യാറാകും? പ്രൈസ് ദ ലോർഡ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നുവെങ്കിൽ വിശ്വാസത്താൽ മോശ, വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ ദാവീദ്, വിശ്വാസത്താൽ രഹബ്, വിശ്വാസത്താൽ ശിംശോൻ തുടങ്ങി വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞു പോകുമ്പോൾ എല്ലാവരോടും ചേർന്ന് പറയുന്ന ഒരു പദമുണ്ട്, വിശ്വാസത്താൽ, വിശ്വാസത്താൽ, വിശ്വാസത്താൽ. നിന്റെ പേരിനോട് ചേർന്ന് ഇന്ന് പകൽ ഒരു വിടുതൽ, ഒരു മിറക്കിൾ വെളിപ്പെടുമ്പോൾ അവിടെയും വിശ്വാസത്താൽ എന്ന് എഴുതട്ടെ. ഇന്ന് പകൽ എത്ര പേർ തയ്യാറാകും? സ്ഥലമാണ്. വിശ്വാസത്താൽ വൻകാര്യങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. സ്തോത്രം. വിശ്വസിക്കുന്നവർക്കൊന്നും ഒന്നും അസാധ്യമല്ല, വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ 43 പരം വർഷത്തെ ശുശ്രൂഷാ മേഖലയിൽ വിശ്വസിച്ച് വൻകാര്യങ്ങൾ പ്രാപിക്കുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. എല്ലാം വിവരിപ്പാനൊന്നും ഞാൻ സമയമെടുക്കുന്നില്ല. വിശ്വസിച്ചാൽ നമുക്ക് കർത്താവിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രാപിക്കാം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അത് നിലവിളിച്ചു കൂവി നടക്കണ്ട, രഹസ്യ പ്രാർത്ഥനയിലും പരസ്യ പ്രാർത്ഥനയിലും ദൈവം നൽകുന്ന അവസരങ്ങൾ വിശ്വസിച്ച് നീ നിന്റെ വിടുതൽ ഡിക്ലറി ചെയ്യുക. എന്നിട്ടത് കൊയ്തെടുക്കുവാൻ ഒരു കൊയ്ത്തുകാരൻ്റെ ഭാവം കാണിക്കുക. പ്രൈസ്തല്ലോ, അത് കൊയ്തെടുത്ത് കറ്റ കെട്ടുക വിശ്വാസത്താൽ, അത് ചുമക്കുക കളപ്പുരയിലേക്ക് കൊണ്ടുപോകുവാൻ. അവിടെ നീ ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. വിശ്വാസത്താൽ വൻകാര്യങ്ങൾ നമുക്ക് പ്രാപിക്കാം. പ്രൈസ്തല്ലോ, സ്തോത്രം. വിശ്വാസത്തിൽ ക്ഷീണിതനായ മോശയോടും പഴയനിയമ വിശുദ്ധന്മാരോടും പുതിയനിയമ അപ്പോസ്തലന്മാരോടും കർത്താവ് പറഞ്ഞിട്ടുള്ള ആലോചനകൾ അവർക്ക് ധൈര്യം പകരുന്ന ആലോചനയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. സ്തോത്ര അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ പൗലോസിലേക്ക് എഴുതിയ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുമ്പോൾ, സ്തോത്രം, എബ്രായ ലേഖനത്തിൽ പൗലോസ് അതേ വസ്തു തന്നെ ഓർപ്പിക്കുമ്പോൾ, അബ്രഹാമേ മധ്യസ്ഥൻ വേണ്ട. പറഞ്ഞാട്ടെ, അബ്രഹാമേ മധ്യസ്ഥൻ വേണ്ട. സ്തോത്രം, നിനക്ക് വിശ്വാസം സ്തോത്രം ഉണ്ടാകേണ്ടതിന്, സ്തോത്രം, ഞാൻ തന്നെ ഒരു കാര്യം ചെയ്യാം. അരുളി ചെയ്ത ഞാൻ തന്നെ ഒരു ആണയാൽ നിനക്ക് ഉറപ്പ് നൽകുന്നു, നിനക്ക് സന്തതി ജനിക്കും. എന്നാലും ആര് വേണ്ട? ആര് വേണ്ട? മധ്യസ്ഥൻ വേണ്ട. സൃഷ്ടിയും സൃഷ്ടിനാവും തമ്മിൽ ഒരു ഇടപാടുണ്ടായാൽ സൃഷ്ടിനാവിനും സൃഷ്ടിക്കും മധ്യേ ഒരു സൃഷ്ടിയെ പിടിച്ച് മധ്യസ്ഥനാക്കരുത് അബ്രഹാമേ. പ്രൈസ്തർ, കാരണം ഈ സൃഷ്ടിനാവിനോളം വലിപ്പമുള്ള ഒരു സൃഷ്ടി ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് സൃഷ്ടിനാവ് പറഞ്ഞ കാര്യം സാധിപ്പിച്ചു തരുവാൻ ഈ ഭൂമിയിൽ ഒരു സൃഷ്ടിക്ക് കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ സൃഷ്ടിനാവിനോളം വലിപ്പമുള്ള ഒരു സൃഷ്ടി ഭൂമിയിൽ ജനിച്ചിട്ടില്ല. പ്രൈസ്തലോ, ആയതുകൊണ്ട് നീ എന്നോട് ഈ വാഗ്ദത്തത്തിന്റെ വിഷയത്തിൽ നീ എന്നോട് മധ്യസ്ഥനെ ചോദിക്കരുത്. നിനക്ക് വിശ്വാസം വർദ്ധിക്കേണ്ടതിന് ഞാൻ അരുളിച്ചെന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാൻ ആണയിട്ട് നിന്നോട് പറയുന്നു, നീ ഈ വാഗ്ദത്തം പ്രാപിക്കും. എന്നാലും ആര് വേണ്ട? ആര് വേണ്ട? പറക്കെ പറഞ്ഞ് മധ്യസ്ഥൻ വേണ്ട. അതെ, സ്തോത്രം. ആണയിട്ടവൻ ഉറപ്പ് നൽകുന്നു, നിന്നോട് പറഞ്ഞത് സാധിക്കും. പ്രൈസ്തലോ, സ്തോത്രം. അവൻ വാക്ക് പറഞ്ഞിട്ട് മാറാത്തവനാണ്. അവൻ ഭോഷ്ക് പറയാത്ത ദൈവമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവൻ ഭോഷ്ക് പറയാത്ത ദൈവമാണ്. ഈ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അവരവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്യട്ടെ. ആരാധനയുടെ, സ്തോത്രം, ലാസ്റ്റ് മൂമെന്റ്, ആറുകൂട്ടം കാര്യങ്ങൾ ആരാധനയിൽ നടക്കണം. അത് വിവരിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആരാധനയിൽ വിടുതൽ ഡിക്ലെയർ ചെയ്യുന്നത്. പ്രൈസ്തലോ, പ്രൈസ്തലോ, നീ ഒരു രോഗത്തോടു കൂടെ വന്നെങ്കിൽ ആ വിടുതൽ നീ പ്രഖ്യാപനം ചെയ്യണം. ഒരാവശ്യത്തിന് മുമ്പിൽ വന്നെങ്കിൽ അത് നേടിയതായി നീ ഡിക്ലെയർ ചെയ്യണം. ഒരു പ്രശ്ന സങ്കീർണമായ വിഷയം നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നെങ്കിൽ അതിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടിയതായി നീ ഡിക്ലെയർ ചെയ്യണം. അത് ആരാധനയുടെ ഗൗരവമുള്ള ഒരു ഭാഗമാണ്. പ്രൈസ്തലോ, എത്ര പേർക്ക് പകൽ തയ്യാറാകും? എത്ര പേർ തയ്യാറാകും? പ്രൈസ്തലോ, നിങ്ങൾ വിവിധ വിഷയങ്ങളിൽ ബന്ധിക്കപ്പെട്ടവരും വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരും ഇന്ന് പകൽ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ, ആ വിഷയം നിങ്ങൾ ഡിക്ലെയർ ചെയ്യൂ, അതിന്റെ വിടുതൽ. പ്രൈസ്തലോ, പ്രൈസ്തലോ, ആ സൗഖ്യം നിങ്ങൾ ഡിക്ലെയർ ചെയ്യൂ, ആ വിടുതൽ ഡിക്ലെയർ ചെയ്യൂ, ആ പ്രശ്നം ഉരുകി മാറിയത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യൂ. ദൈവത്തിന്റെ മഹത്വം അതിൽ ഇറങ്ങി വരട്ടെ. ആ ടച്ചിങ്ങിനാൽ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന് വിടുതൽ ഉണ്ടാകട്ടെ. എല്ലാവരും ഇന്ന് പകൽ തയ്യാറാകൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഗ്ലോറി, ഹല്ലേലൂയ. എത്ര പേർ ഡിക്ലറേഷന് തയ്യാറാകും? വിടുതൽ ഡിക്ലർ ചെയ്യാൻ എത്ര പേർ തയ്യാറാകും? കരം ഉയർത്താം. എത്ര പേർ തയ്യാറാകും? ഒരു വിടുതൽ, നിങ്ങളെ അഭിമുഖീകരിക്കുന്ന വിടുതൽ ഡിക്ലെയർ ചെയ്യുവാൻ എത്ര പേർ തയ്യാറാകും? നിന്റെ ബിസിനസ് മേഖലയിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ സമാ മേഖലയിൽ, നിന്റെ സ്കൂൾ ജീവിതത്തിൽ, കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ, ജോലി മേഖലയിൽ, കമ്പനിയിൽ, വിദേശ ജോലിയിൽ, ഏതെല്ലാം വിഷയങ്ങൾ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടോ ആ വിടുതൽ ഇന്ന് പകൽ നീ ഡിക്ലെയർ ചെയ്യ്. നിന്റെ ഭർത്താവ് വിദേശത്തെങ്കിൽ ആ വ്യക്തി അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി നീ ഡിക്ലറേഷൻ നടത്ത്. ആ വിടുതൽ അവിടെ വെളിപ്പെട്ട് വരട്ടെ. നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമം ഇന്ന് പകൽ ഈ ആരാധനയിൽ മഹത്വമെടുക്കട്ടെ. ഉറക്കെ അവരവരുടെ വിടുതൽ ഡിക്ലെയർ ചെയ്യാട്ടെ. നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ ആ വിടുതൽ നിങ്ങളുടെ നാവ് ഉയർത്തി, വാ പിളർന്ന് നാവ് എടുത്ത് ആ വിടുതൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യൂ. സ്തോത്രം. ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഡിക്ലെയർ ചെയ്യൂ, യേശുവിൻ്റെ നാമത്തിൽ അത് ഉരുകി മാറട്ട്, സ്തോത്രം അത് അനുകൂലമായി വിധിക്കപ്പെടട്ട്, ആ രോഗം സൗഖ്യമാകട്ടെ, ആ വിടുതൽ വെളിപ്പെട്ട് വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. എത്രപേർ ഡിക്ലെയർ ചെയ്യും ഇന്ന് പകൽ ആ വിടുതൽ സ്വന്തമാക്കുവാൻ? ശക്തിയോടെ, ശക്തിയോടെ. ഇന്ന് പകൽ കർത്താവേ വിശ്വാസത്താൽ ഡിക്ലറേഷൻ നടത്തതിന്റെ മക്കളുമായി അങ്ങയുടെ പാദപീഠം കടന്നു വരുന്ന കർത്താവേ, വിശ്വാസത്താൽ, വിശ്വാസത്താൽ ആ വിടുതൽ വെളിപ്പെട്ട് വരട്ട്, അതിന്റെ നന്മ വിളഞ്ഞു വരട്ട്, ആ സൗഖ്യം വെളിപ്പെടട്ട്, ആ സന്തതി വെളിപ്പെടട്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ഓ പ്രകൃതി ശക്തിയെ പിടിച്ചു നിർത്തിയ ദൈവശബ്ദം, രോഗാത്മാവിനെ സ്തോത്രം ശാസിച്ച ദൈവശബ്ദം, മരിച്ചവരെ എഴുന്നേൽപ്പിച്ച ദൈവശബ്ദം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവശബ്ദം, മഴയും ഹിമവും ഭൂമിയിലേക്ക് അയച്ച് വിതപ്പാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്നത് പോലെ യഹോവയുടെ വചനം അത് എന്തിനായി പുറപ്പെട്ടുവോ അത് അതിന്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരികയില്ല. അതതിന്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരികയില്ല. യേശുവിന്റെ നാമത്തിൽ ആ പ്രവൃത്തി നടക്കട്ടെ. ഒരു പോസ്റ്റ്മാൻ കത്തുമായി ഓടുന്നത് പോലെ യഹോവയുടെ വചനം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അഡ്രസ്സിയെ തേടി ഒരു പോസ്റ്റ്മാൻ കത്തുമായി ഓടുന്നത് പോലെ വിശ്വസിക്കുന്നതിനെ തേടി യഹോവയുടെ വചനം ഇന്ന് പകൽ ഓടുന്നു. നിന്നിലാ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ, നിന്നിലാ നിറക്കൽ വെളിപ്പെട്ട് വരട്ടെ. നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ പ്രിയപ്പെട്ടവനിൽ ആ വിടുതൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ആ വിടുതൽ ഏറ്റെടുക്കുന്ന കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വസിച്ച് തങ്ങളുടെ വിടുതൽ ഡിക്ലെയർ ചെയ്ത ഈ നിന്റെ മക്കളുടെ മുഖത്തെ ആദരിക്കണമേ. അവർ വിടുതലോടും നിറവോടും പോകട്ടെ. ഒഴിഞ്ഞവരായി വന്നു, ഒരു നിറവോടെ പോകട്ടെ. വന്നപ്പോൾ ഒരു കൊട്ട പ്രശ്നങ്ങളും രോഗങ്ങളും ഭാരങ്ങളുമായി വന്നവർ ആ കൊട്ട വിട്ടൊഴിയുമ്പോൾ ആ കൊട്ടയിൽ ഒരു കൊട്ട അനുഗ്രഹം നീ കൊടുത്തു വിടണമേ, ഒരു കൊട്ട വിടുതൽ നീ കൊടുത്തു വിടണമേ, ഒരു കൊട്ടം നിറക്കൽ നീ കൊടുത്തു വിടണമേ. ആ വാക്യത്വത്തിന്റെ നിവർത്തി ഈ ദിവസങ്ങളിൽ അവർ അനുഭവിക്കട്ടെ കർത്താവേ. പാദപീഠം ഈ ജനത്തെ പ്രതിഷ്ഠിച്ചേൽപ്പിക്കുന്നു. രക്തം കൊണ്ട് മറച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കരമടിച്ച് നന്ദി കൊടുക്കാം, കർത്താവിന് നന്ദി കൊടുക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമ്മുടെ സങ്കീർത്തനം വായിച്ച് പാടി ആരാധിച്ച ഒരു പാട്ടുണ്ടല്ലോ, സ്തോത്രം ഉന്നം വെച്ച വൈരി, സ്തോത്രം. അതിനകത്ത് കർത്താവിൻ്റെ ദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്ന ജെ വി പീറ്റർ എഴുതിയ പാട്ടാണത്. അതിൻ്റെ ഒരടി ഞാനിങ്ങനെ തിരുത്തി പാടാറുണ്ട്, സ്തോത്രം. അത് എനിക്കൊരു വലിയ അനുഗ്രഹമായി പലപ്പോഴും മാറിയിട്ടുണ്ട്. നിനക്കെതിരായി വരും എന്നുള്ളതിന് എനിക്കെതിരായി വരും എന്ന് പാടാറുണ്ട്. അതെൻ്റെ അനുഭവമായിട്ട് ദൈവമക്കൾ ഏറ്റെടുത്ത് പാടണം. എനിക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, എനിക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, എൻ്റെ ഉടയവൻ എന്നവകാശം തൻ്റെ ദാസനിൽ നീതിയവൻ, എന്നുടയവൻ എന്നവകാശം തൻ്റെ ദാസനിൽ നീതിയവൻ. അവൻ എൻ്റെ ദൈവമാണ്, എനിക്കെതിരായി വരും ആയുധം എനിക്ക് ഫലിക്കയില്ല. മറ്റൊരുത്തരോട് പറയുന്നതിനേക്കാൾ നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ലെന്ന് പറയുന്നതിനേക്കാൾ നെഞ്ചത്ത് കൈവച്ച് പാടി ആരാധിക്കൂ, എനിക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, എന്റെ ഉടയവൻ എൻ അവകാശം, അവൻ തന്റെ ദാസരിൽ നീതിയാണ്. എല്ലാവരും സ്തോത്രം ചെയ്ത് ആരാധിക്കാം, ശബ്ദമുയർത്തി. ഗ്ലോറി, ഗോഡ് ബ്ലസ് യു അബണ്ടന്റ്ലി. എളിവനെ ഓർത്ത് പ്രാർത്ഥിക്കൂ, കർത്താവ് സഹായിക്കും.